ورحمه وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فاتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقم الصلاه لدلوك الشمس الى غسق الليل وقران الفجر ان قران الفجر كان مشهودا സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമസ്കാരം എന്ന വിഷയത്തിന്റെ ആമുഖമായി ഉളുവിനെ സംബന്ധിച്ചും തയമ്മും അതേപോലെ തന്നെ കുളി ശുദ്ധീകരണം ഇവയൊക്കെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് നമസ്കാരത്തിന്റെ 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ചും ആ സമയങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ഇസ്ലാം ശറാക്കിയിട്ടുള്ള നിയമമാക്കിയിട്ടുള്ള ബാങ്കിനെ സംബന്ധിച്ചുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സമയബന്ധിതമായ ഒരു പദ്ധതിയാകുന്നു, ഏർപ്പാടാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമസ്കരിക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരം ഏതെല്ലാം സമയങ്ങളിലാണെന്ന് കൃത്യമായ ഓരോ സമയങ്ങൾ പേരെടുത്തുകൊണ്ട് പറയുകയോ അതല്ലെങ്കിൽ ആ സമയം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന കൃത്യമായ നിയമങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ രൂപം, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണതിന്റെ ക്രമങ്ങൾ, എന്തൊക്കെയാണതിൽ ചൊല്ലേണ്ടത് എന്നൊന്നും പരിശുദ്ധ ഖുർആൻ വിശദമായ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഇതെല്ലാം വിശദീകരിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നും അതിന്റെ സമയങ്ങൾ ഏതൊക്കെയാണെന്നും കൃത്യമായ രൂപത്തിൽ അതിന്റെ ക്രമവും എല്ലാം ഒന്നൊഴിയാതെ വിശദീകരണം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഖുർആൻ മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഞങ്ങൾ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുകയും അഹ്ലുൽ ഖുർആൻകാരാണ് ഞങ്ങളെന്ന് പറയുകയും ചെയ്യുന്ന ചില പിഴച്ച ചിന്താഗതിക്കാർ നിസ്കാരം 5 നേരം ആവശ്യമില്ല എന്ന് മുറവിളി വീട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. 5 നേരത്തെ നിസ്കാരം ഖുർആനിൽ കാണാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ 3 നേരം നിസ്കരിച്ചാൽ മതി. 3 നേരം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. 3 നേരം നിസ്കരിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ കാണുന്ന രൂപത്തിലുള്ള റുക്കുഴും സുജൂദുമൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ചില പ്രത്യേകമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് ചില മോഡേണിസ്റ്റ് ചിന്താഗതിക്കാർ നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ 5 നേരത്തെ നമസ്കാരം പേരെടുത്തുകൊണ്ട് കൃത്യമായി ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിലെ ചില ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ 5 സമയങ്ങളിലേക്കുമുള്ള സൂചന ഖുർആൻ സ്പഷ്ടമായി തന്നെ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുർ റൂമിൽ 17-ാമത്തെയും 18-ാമത്തെയും സൂക്തങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറയുന്നു, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർളി വഅശിയം വഹീന തുദ്ഹിറൂൻ. ഫസുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അതല്ലെങ്കിൽ അല്ലാഹുവിനെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
എപ്പോ ഹീന തുംസൂന, അവർ വൈകുന്നേര സമയത്തായിരിക്കെ, നിങ്ങൾ സായാഹ്ന സമയത്തിലായിരിക്കുമ്പോൾ, മസാ വൈകുന്നേര സമയം, വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതവേളയിലായിരിക്കുമ്പോഴും അള്ളാഹുവിന് സ്തോത്രം. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതിയും, ഫിസ് സമാവാത്തി വൽ അർളി, ആകാശഭൂമികളിൽ മുഴുവൻ, അശിയൻ, അസ്തമന സന്ധ്യയിലും. അതേപോലെ തന്നെ വഹീന തുദ്ഹിറൂൻ, നിങ്ങൾ മധ്യാഹ്നത്തിലായിരിക്കുമ്പോഴും എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. ഇവിടെ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന, പരിശുദ്ധ ഖുർആനിൽ അഞ്ചു നേരത്തെ നിസ്കാരം പറഞ്ഞിട്ടുണ്ടോ, ഒരു സൂചനയെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളി ഉയർത്തുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഖുർആനിന്റെ ഈ ആയത്തുകൾ ചിന്തിച്ചു നോക്കിയാൽ ഈ അഞ്ചു നേരത്തെയും ഖുർആൻ പേരെടുത്തുകൊണ്ട് വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ആ നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏത് ചെറിയ നിസ്സാരമായി ചിന്തിക്കുന്ന മനുഷ്യനും ബോധ്യമാകുന്ന രൂപത്തിലാണ് ഖുർആനിക സ്പർശനം അതിനെ സംബന്ധിച്ച്. ഹീന തുംസൂന, നിങ്ങൾ സായാഹ്നത്തിലായിരിക്കുമ്പോൾ എന്നതുകൊണ്ട് അസർ നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. വൈകുന്നേര സമയത്തുള്ള നിസ്കാരം അസറാണ്. ഹീന തുസ്ബിഹൂന, നിങ്ങൾ പ്രഭാതവേളയിലായിരിക്കുമ്പോൾ എന്നുള്ളതുകൊണ്ട് സുബഹിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും, അശിയൻ, നിങ്ങൾ പിന്നെ അസ്തമന സന്ധ്യയിലായിരിക്കുമ്പോൾ എന്നുള്ളത് അസ്തമിക്കുകയും ആ രാത്രി ഉൾക്കൊള്ളുന്ന മഗരിബും ഇശാഉമാണ് ഉദ്ദേശിക്കുന്നത് എന്നും, ഹീന തുദ്ഹിറൂൻ, നിങ്ങൾ മധ്യാഹ്നത്തിലായിരിക്കുമ്പോൾ എന്നതുകൊണ്ട് ദുഹുറുമാണ് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അപ്പൊ അഞ്ചു നേരമായി. അശിയൻ എന്ന് അള്ളാഹു തആല പറയുന്നു. അശി എന്ന് സാധാരണയായിട്ട് മഗരിബിനും ഇശാഇനും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഗരിബ് നമസ്കാരത്തിന് മഗരിബ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അറബികളിൽ ഇശാ ഉൽ ഊല എന്ന് പറയാറുണ്ട് എന്നാണ്. ആദ്യത്തെ ഇശ, അവസാനത്തെ ഇശ എന്നിങ്ങനെ മഗരിബിനും ഇശാഇനും ഇശാ എന്ന് തന്നെ പ്രയോഗിച്ചതായി ധാരാളം ഹദീസുകളിലും അറബികളുടെ സംസാര ശൈലിയിലും കാണാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. അതുകൊണ്ട് തന്നെ അഷി എന്ന പദത്തിൽ മഗരിബും ഇശാവും ഉൾക്കൊള്ളുന്നു. ഈ ആയത്തിൽ തന്നെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളും പടച്ചിടംപുരാൻ സൂചിപ്പിച്ചിരിക്കുകയാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരായത്ത് സൂറത്തുൽ ഇസ്രായിൽ 87-ാമത്തായത്, ഞാനിത് വിശദീകരിക്കുന്നത് പല ആളുകളും, ചില പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾ, നമ്മൾ ഖുർആൻ മാത്രം എടുത്താൽ പോരെ, ഖുർആനിൽ തന്നെ എല്ലാണ്ട് എന്നാണല്ലോ പറയുന്നത്, എങ്കിൽ പിന്നെ ഖുർആനിൽ അഞ്ചു നേരത്തെ നിസ്കാരമല്ലല്ലോ, ഇനി അഞ്ചു നേരം വേണമെന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു മൂന്ന് നേരമാക്കിക്കൊണ്ട് അഞ്ചു നേരത്തെ നിസ്കരിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ വസുവാസുണ്ടാക്കിക്കൊണ്ട് നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത എന്ന പേരിൽ ഒരു മോഡേൺ ഏജ് മൂലവി നമ്മുടെ നാട്ടിലൊരു പുസ്തകം ഇറക്കിയിരുന്നു. അതിന്റെ പുറഞ്ഞട്ടമ്മ തന്നെയുള്ള പരസ്യം എന്താണ്? നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും നിസ്കരിക്കാതിരിക്കുന്നവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത. ആ പുസ്തകത്തിന്റെ പേരതാ. എന്നിട്ട് അതിൽ സ്ഥാപിക്കുന്ന എന്താണ്? നിസ്കാരം അഞ്ചു നേരമല്ല, മൂന്ന് നേരം മതി, സുബയോ വെയിലൊരിച്ച് കുറച്ചു നേരം കഴിയേണ്ട സൗകര്യം പോലൊക്കെ നിസ്കരിച്ചാൽ മതി, അതന്നെ സൗകര്യം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഈ അടിസ്ഥാനത്തിൽ നിസ്കാരം തന്നെ ഇല്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചില മനസ്സുകളെയൊക്കെ വസുവാസുണ്ടാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷുദ്ര കൃതിയാണ്. ആ ചില ചിന്താഗതി ചില ആളുകളിലെങ്കിലും കയറിപ്പറ്റിയതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടി വന്നതില്ല. ഹദീസുകൾ ധാരാളമായി നിസ്കാരങ്ങളെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആൻ അത് ചുരുങ്ങിയ സംക്ഷിപ്തമായ വിവരണം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ. ഇനി സൂറത്തുൽ ഇസ്രായിലെ 87-ാമത്തെ ആയത്ത്, അഖിമി സ്സലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. അഖിമി സ്സലാത, നീ നമസ്കാരം നിർവഹിക്കുക, ലിദുലൂകി ശംസി, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ, കണ്ടോ, ലിദുലൂകി ശംസി, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ, ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടാകുന്നത് വരെ, ഖുർആനൽ ഫജ്ർ, പ്രഭാത സമയത്തിലുള്ള ഖുർആൻ പാരായണം അഥവാ പ്രഭാത നമസ്കാരവും നീ നിർവഹിക്കുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അഥവാ ആ നമസ്കാരം, സുബഹി നിസ്കാരം, കാന മശ്ഹൂദ, മലക്കുകളാൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന പുണ്യപൂരിതമായ സമയമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെയും അഞ്ചെണ്ണത്തിലേക്കും സൂചനയുണ്ട്. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന്, സൂര്യൻ ആ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽക്കാണ് ദുഹർ ആരംഭിക്കുന്നത്. അവിടെ മുതൽ ഏതുവരെ നിസ്കരിക്കണം എന്നാ പഠിച്ചോൻ പറഞ്ഞത്? ഇലാ ഗസഖിൽ ലൈൽ, രാത്രി വളരെ ഇരുട്ടാകുന്നത് വരെ. അപ്പൊ ദുഹർ വന്നു, അസർ വന്നു, മഗരിബ് വന്നു, ഇശാ വന്നു, നാല് വഖത്തുകളും ആ ഒരൊറ്റ പ്രയോഗത്തിലൂടെ വന്നു. പിന്നെ പറഞ്ഞത് ഖുർആൻ അൽ ഫജ്രി, ഫജറിന്റെ സമയത്തുള്ള ഖുർആൻ പാരായണം. അപ്പൊ സുബഹിയുമായി അഞ്ചെണ്ണം ആ ആയത്തിലും വന്നു. ഇതാണ് സൂറത്തുൽ ഇസ്റാഇന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത്. ഇതേപോലെ തന്നെ പല ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ സൂറത്ത് ത്വാഹയിലെ 120-ാമത്തെ ആയത്തും നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഖുർആനിന്റെ പരിഭാഷയിലൂടെ നോക്കിയാൽ ഇതേ ആശയത്തിലുള്ള 5 നേരങ്ങളെ സംബന്ധിച്ചുമുള്ള സൂചന കാണാൻ സാധിക്കും. അപ്പോ പ്രവാചകന്റെ ഹദീസ് സ്വീകരിക്കൂല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഉത്തരം പറയാൻ സാധിക്കാത്തത്ര രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ തന്നെ ഈ 5 സമയങ്ങളിലേക്കുമുള്ള സൂചന ഇന്നത് ഇന്നതാണ് എന്നിങ്ങനെ 5 എണ്ണം എണ്ണിപ്പറഞ്ഞിട്ടില്ലെങ്കിലും ബുദ്ധിയുള്ളവർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആൻ ആ സമയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഖുർആനിക സൂചനകളെ വിശദീകരിക്കുന്ന ഖുർആനിൽ സംക്ഷിപ്തമായി പറഞ്ഞതിനെ വിശദീകരിക്കുകയും പറയാത്തതിനെ കൂട്ടിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ അതിലില്ലാത്തത് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമ്പോൾ വിശദീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ള ഏൽപ്പിച്ചതാണ്. ഖുർആനിലില്ലാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ട ഉത്തരവാദിത്തം അള്ള ഏൽപ്പിച്ചതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വന്തപ്രകാരമല്ല. അത് ഞങ്ങൾ അഹ്ലുൽ ഖുർആന്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാതെ പോയി. അവര് ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിൽ തന്നെ പഠിച്ചവും പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതദക്കറൂൻ. വഅൻസൽനാ ഇലൈക ദിക്റ, മുഹമ്മദേ താങ്കൾക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനാ? ലിതുബയ്യന, നീ ബയാൻ ചെയ്തു കൊടുക്കണം, നീ ബയാൻ ചെയ്യണം, നീ വിശദീകരിച്ചു കൊടുക്കണം. ലിന്നാസ്, ജനങ്ങൾക്ക്. മാനുസ്സിലയിലെയും, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പലതും നീ അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിന്നിലർപ്പിതമാണ്. പിന്നെന്തിനാണ് ഖുർആൻ ഇറക്കിത്തന്നത്? അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ നീ ജനങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരങ്ങളെയും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് സഹീഹായ ഹദീസുകളിലൂടെ. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ സഹീഹായ പരമ്പരകളോട് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളിൽ 5 നേരത്തെ നിസ്കാരവും കൃത്യമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ മാ തഖൂലു ദാലിക യുബ്ഖി മിൻ ദറനിഹി ഷൈഅൻ ഖാലു ലാ യുബ്ഖി മിൻ ദറനിഹി ഷൈഅ ഖാൽ ഫദാലിക മസലു സ്സലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിൽ ഖതായ. ബുഖാരി മുസ്ലിം. റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ ഒരാളുടെ വാതിലിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് 5 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സ്വഹാബു കിറാം പറഞ്ഞു, ലാ യുബ്ഖീ മിൻ ദറനിഹി ഷൈഅ, ഇല്ല, ഒന്നും തന്നെ ബാക്കിയാവുകയില്ല. എങ്കിൽ അതാണ് ഫദാലിക മസലു സ്സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങളുടെ ഉപമ അതാണ്. യംഹുല്ലാഹു ബിഹിൽ ഖതായ, അതുമുഖേന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയുന്നു. 5 നേരത്തെ നിസ്കാരമെന്ന് പ്രവാചകൻ ആ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ വേറെയും വിശദീകരിക്കുകയാണെങ്കിൽ കുറേയും പ്രവാചക തിരുമേനിയുടെ വാക്യങ്ങളിൽ നമുക്ക് തെളിവിന് ഇത്രമാത്രം മതി. ഇനി ഈ സമയങ്ങളൊക്കെയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓരോ സമയവും ഇന്ന സമയം മുതൽ ആരംഭിക്കുന്നു, ഇന്ന സമയത്ത് അവസാനിക്കുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്കും നിസ്കാരത്തിന്റെ രൂപവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയുണ്ടായി. പ്രവാചകന് ഇസ്രായേൽ മിഅ്റാജിന് പോയ രാത്രിയിലാണല്ലോ നിസ്കാരം പടച്ചതമ്പുരാൻ നിർബന്ധമാക്കി നിയമമാക്കിയത്. അതിന്റെ പിറ്റേ ദിവസത്തെ ളുഹറിൽ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് رضي الله تعالى عنه ان النبي صلى الله عليه وسلم جاءه جبريل عليه السلام فقال له قم فصلي فصلى الظهر حين زالت الشمس ثم جاءه الاسد. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ, ജാഅഹു ജിബ്രീൽ അലൈഹി സലാം, ജിബ്രീൽ വന്നു എന്നിട്ട് ഫഖാല ലഹു, നബിയോട് പറഞ്ഞു, ഖും ഫസല്ലി, എഴുന്നേറ്റ് നിസ്കരിക്ക്. അങ്ങനെ ഫസല്ല ളുഹ്റ, ളുഹ്റ നിസ്കരിച്ചു. എപ്പോൾ? ഹീന സാലത്തി ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ആ സമയം. അപ്പൊ ളുഹ്റ കഴിഞ്ഞു. സുമ്മജാഅഹുൽ അസർ, അസറിനും വന്നു എന്നിട്ട് പറഞ്ഞു, ഖും ഫസല്ലി, നിസ്കരിക്കുക. അങ്ങനെ ഫസല്ലൽ അസർ, അസർ നമസ്കരിച്ചു. എപ്പോൾ? ഹീന സാറ ലില്ലു കുല്ലി ഷൈഇൻ മിസ്ലുഹു, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആയ സമയത്താണ് അസർ നിസ്കരിച്ചത്. ഒരു സാധനം ഇങ്ങനെ നാട്ടി പിടിച്ചാൽ അതിന്റെ അത്ര നിഴൽ വന്നാൽ ആ സമയം. സുമ്മജാഅഹുൽ മഗ്രിബ്, പിന്നെ മഗ്‌രിബിന് വന്നു. ഫഖാലഖും ഫസല്ലി, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസല്ലൽ മഗ്‌രിബ്, മഗ്‌രിബ് നമസ്കരിച്ചു. ഹീന വജബത്തി ശംസു, സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച സമയം. സുമ്മജാഅഹു ഇശാ, ഇശാഇന്ന് വന്നു. എന്നിട്ട് വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞു. ഫസല്ലൽ ഇശാ, റസൂലുള്ളാഹി ഇശാ നമസ്കരിച്ചു. ഹീന ഗാബ ശഫഖ്, മേഘത്തിന്റെ കടും ചുവപ്പ് മാഞ്ഞ ആ സന്ദർഭത്തിൽ. സുമ്മജാഅഹു ഫജ്ർ, ഫജ്റിന്നും വന്നു. ഫഖാല ഖും ഫസല്ലി, ഫസല്ലൽ ഫജ്ർ. ഹീന ബരിഖൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടർന്ന ആ സമയത്ത് നമസ്കരിച്ചു. പിറ്റേ ദിവസവും വന്നു. രണ്ട് ദിവസം വന്നിട്ടുണ്ട്. ആദ്യം സമയങ്ങളുടെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കാൻ. സുമ്മജാഅഹു മിനൽ ഗദ്, പിറ്റേ ദിവസവും ജിബ്രീൽ വന്നു. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ളുഹറിന്റെ സമയത്ത് നിസ്കരിച്ചു. ഏത് സമയത്താപ്പ് നിസ്കരിച്ചത്? ഹീന സാറ ലില്ലു കുല്ലി ഷൈഇൻ മിസ്ലഹു, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആകുന്നത് വരെയുള്ള സമയം. അപ്പൊ ളുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ അസർ വരെയും ളുഹറിന് സമയമുണ്ട് എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ദിവസം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി ആ സമയത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം സൂര്യൻ ഒരു നിഴൽ അതിന്റെ അത്ര ആകുന്ന ആ സമയത്ത് നിസ്കാരം നിർവഹിച്ചു. സുമ്മജാ അഹുൽ അസർ, പിന്നീട് അസറിന് വന്നു. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അസർ നിസ്കരിച്ചപ്പോ സൂര്യൻ ഏത് സന്ദർഭത്തിലാണ്? ഹീന സാറ ലില്ലു കുല്ലി ഷൈഇൻ മിസ്ലൈഹി, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടിരട്ടിയാകുന്ന സമയത്താണ് നിസ്കരിച്ചത്. ആദ്യം ഒരിരട്ടിയാവുമ്പോഴാണ് അസർ തുടങ്ങിയത്, തുല്യമാകുന്ന സമയത്ത്. പിന്നീട് രണ്ടിരട്ടിയാകുന്ന ആ സമയത്താണ് പിറ്റേ ദിവസം അസർ നിസ്കരിക്കാൻ വേണ്ടി വന്നത്. പിന്നീട് മഗ്‌രിബ് നിസ്കരിച്ചു. വഖ്തൻ വാഹിദൻ, ഒരൊറ്റ സമയത്ത് തന്നെ. ലം യസ്ലന്നു, അതിൽ നിന്ന് മാറ്റം വന്നില്ല. സുമ്മ ജാഅഹു ഇശാ, ഇശാക്ക് വന്നു. ഹീന ദഹബ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതിയായപ്പോൾ, പാതിരാവായപ്പോൾ വന്നു. ഫസല്ലൽ ഇശാ, ഇശാ നമസ്കാരം നിർവഹിച്ചു. പിന്നീട് നന്നായി നേരം വെളുത്ത് പുലർച്ചയായ ആ സമയത്ത്, വെളിച്ചം നല്ലവണ്ണം ഓടിയ സമയത്ത് ഫജ്ർ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മാ ബൈന ഹാദൈനിൽ വഖ്തൈനി വഖ്തുൻ, ഇന്നലെ കാണിച്ച സമയത്തിന്റെയും ഇന്ന് കാണിച്ച സമയത്തിന്റെയും ഇടക്കുള്ള ഈ സമയങ്ങളാണ് ഓരോ നിസ്കാരങ്ങളുടെയും സമയം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു. ഈ ജിബ്രീൽ വന്ന് നിസ്കരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച്, ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം അഹ്മദ്, നസാഇ, തിർമദി എന്നീ മുഹദ്ദിസീങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹുവ അസഹു ഷൈഇൻ ഫിൽ മവാഖിതി, നിസ്കാര സമയങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസ് ഇപ്പൊ ഈ കേൾപ്പിക്കപ്പെട്ട ഹദീസ് ആകുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇവിടെ വേറെ റിപ്പോർട്ടിൽ അമ്മനി ജിബ്രീൽ മറത്തൈനി ഇന്ദൽ ബൈത്തി എന്നാണ്. രണ്ട് പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇമാമായി നിൽക്കുകയുണ്ടായി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഹദീസിൽ അസറിന്റെ രണ്ടാമത്തെ ദിവസത്തെ സമയം പറഞ്ഞത് ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടിരട്ടിയാവുന്നത് വരെയെന്നാണ്. അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും, മഗ്‌രിബ് വരെ, സൂര്യ അസ്തമനം വരെ അസറിന്റെ സമയമല്ലേ? അത് വേറെ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞതിനാൽ അങ്ങനെ സമയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഹദീസിൽ പ്രവാചകൻ ഇത് എടുത്തുകൊണ്ട് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഖ്തു സലാത്തിൽ അസ്രി മാലം തസ്ഫറ ശംസു വയസ്ഖുത ഖർനുഹൽ അവ്വൽ. അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ സമയം മാലം തസ്ഫറ ശംസു, സൂര്യൻ മഞ്ഞയായിട്ടില്ലാത്ത ആ സമയത്താണ്. വയസ്ഖുത ഖർനുഹൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ കൊമ്പ് വീഴുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന ആ സമയം വരെയാണ്. അപ്പൊ മഗ്‌രിബ് ആ അസ്തമനത്തോട് വരെയുള്ള സമയം അസറിനുണ്ട് എന്ന് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കയാൽ അസറിന്റെ സമയം മഗ്‌രിബ് വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മഗ്‌രിബിനും വഖ്തു സലാത്തിൽ മഗ്‌രിബി മാലം യസ്ഖുത്തു സൗറു ശഫഖി, മഗ്‌രിബിന്റെ സമയം കടും ചുവപ്പ് നീങ്ങുന്നത് വരെ ആകുന്നു. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ആ മേഘത്തിന്റെ ചുവപ്പ് മായുന്നതിന് മുമ്പ് മഗ്‌രിബ് നിസ്കരിച്ചാലും മഗ്‌രിബിന്റേതായ സമയത്തിൽ ഉൾപ്പെടും എന്നാണ്. അപ്പൊ ഈ നിലക്ക് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഈ സമയങ്ങളിൽ ഒരു ഇളവ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അസറിന്റെയും മഗ്‌രിബിന്റെയും പരമാവധി സമയം ഹദീസുകളിൽ വ്യക്തമാക്കിയതുപോലെ അസറിന്റെയും മഗ്‌രിബിന്റെയും പരമാവധി സമയം നമ്മൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി. ഇതേപോലെ തന്നെ പാതിരാവ് കഴിഞ്ഞാൽ സുബഹി വരെ ഇഷായിന്റെ സമയമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. ഇഷായിന്റെ സമയം അർദ്ധരാത്രി വരെയാണോ അതോ സുബഹി വരെയുമുണ്ടോ ഇഷ നിസ്കരിക്കാൻ സമയം? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ നമസ്കാരങ്ങളുടെയും തുടക്കവും അതിന്റെ പരമാവധി സമയത്തെപ്പറ്റിയും പ്രതിപാദനങ്ങൾ എല്ലാ ഹദീസുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഇശാ നമസ്കാരത്തെപ്പറ്റി അത് രാത്രിയുടെ പകുതിക്കപ്പുറം നീട്ടിയതായ ഒരൊറ്റ ഹദീസുകളിലും കാണാൻ സാധ്യമല്ല എന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഖ്തുൽ ഇശായില നിസ്ഫില്ലൈൽ, രാത്രിയുടെ പകുതി വരെയാകുന്നു ഇശായിന്റെ സമയം. അപ്പൊ ഈ സുബൈ വരെ ഉണ്ടല്ലോ, എപ്പോഴും ആകാലോ എന്ന് വിചാരിച്ച് ചോറൊക്കെ തന്നു ഉഷാറായിട്ട് ഉറങ്ങാൻ കിടന്ന് പിന്നെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും സുബൈസ്കരിക്കുന്ന സ്വഭാവമുണ്ട് ചില ആളുകൾ. അതേപോലെ തന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരുപാട് സൊള്ളി വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് ടി വിയിലെ ന്യൂസും വാർത്തയും എല്ലാ വർത്തമാനവും കഴിഞ്ഞിട്ട് ഒന്നൊന്നര രണ്ട് മണിക്ക് ഇശസ്കരിക്കുന്ന സമ്പ്രദായം ഉണ്ട് ആളുകൾക്കിടയിൽ. ഇത് ശരിയാവില്ല, നമ്മൾ മനസ്സിലാക്കാം. ഹദീസിന്റെ പിൻബലം അതിനില്ല. രാത്രിയുടെ ഒരു പകുതി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കലാ ആകും എന്നൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. വേറൊരു വിഭാഗം പറയുന്നത് കലാ ആകില്ല, നിസ്കാരം ശരിയാകും, പക്ഷെ അവൻ കുറ്റക്കാരനാകും എന്നാണ് സുബൈ വരെ ഉണ്ട് എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർക്ക് പോലും ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇശായിന്റെ സമയം ഈ സുബൈ വരെ എന്നുള്ള ഒരു നിസ്സാരവൽക്കരണം, ഹദീസിന്റെ പിൻബലം അതിന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും ഈ നിസ്കാരങ്ങളുടെ സമയങ്ങൾ പിന്തിക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ സമയങ്ങളെപ്പറ്റി പറഞ്ഞ ഹദീസുകളുടെ കൂട്ടത്തിലൊക്കെ അത് ഒന്ന് രാത്രിയുടെ മൂന്നിലൊരു ഭാഗം കഴിയുന്നത് വരെയെന്നും വേറൊന്ന് പാതിരാവ് വരെ എന്നുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് കാനൻ നിസ്ഫു ഗായത്ത തഖീർ, പിന്തിക്കാവുന്നതിന്റെ അവസാനം രാത്രിയുടെ പാതി വരെയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വലം അറ, ഞാൻ കണ്ടിട്ടില്ല, ഫിംതിദാദി വഖ്തിൽ ഇശാഇ, ഇശാഇന്റെ സമയം നീണ്ടുകിടക്കുന്നു, ഇലാ തുലൂഇൽ ഫജ്രി, ഫജ്ർ വരെയും സുബഹി വരെയും വിശസ്കരിക്കാനുള്ള സമയമുണ്ട് എന്ന് പറയുന്നതിന് ഞാൻ കണ്ടിട്ടില്ല, ഹദീസൻ സരീഹൻ ഇസ്ബുതു ബിഹി, അതുകൊണ്ട് സ്ഥാപിക്കാവുന്ന സ്ഥിരപ്പെട്ട ഒരു സഹീഹായ ഹദീസും ആ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്വുൽ ബാരി രണ്ടാം വോള്യം 41-ാമത്തെ പേജിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ സമയങ്ങൾ. ഈ സമയങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ പരിപാടിയാകുന്നു നിസ്കാരം. ഈ സമയങ്ങളിൽ പ്രത്യേകം ഇളവില്ലാത്ത ആളുകൾക്കൊഴികെ എല്ലാവരും ഈ സമയം കണിശമായി തന്നെ പാലിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലാണ് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിസ്കാരം നിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ചില സമയങ്ങളിൽ നിസ്കരിക്കുന്നത് ഇസ്ലാം അനഭിലഷണീയമായി കാണുകയും വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ സലാത്ത ബഅദ സലാത്തിൽ അസ്ർ, അസ്ർ നിസ്കരിച്ചതിന് ശേഷം ഒരു നിസ്കാരമല്ല. സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അസ്ർ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഒരു നിസ്കാരമല്ല. വലാ സലാത്ത ബഅദ സലാത്തിൽ ഫജ്രി, സുബഹിസ്കരിച്ചതിന്റെ ശേഷവും ഒരു നിസ്കാരവുമില്ല. ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ. അപ്പൊ അസറിന്റെ ശേഷം സുബഹിന്റെ ശേഷം വേറെ നിസ്കാരങ്ങളൊന്നും പാടില്ല. എന്നാൽ വേറെയും ചില സമയത്തെപ്പറ്റി പ്രവാചകൻ പറയുന്നു, സലാത്തു സാഅത്തിൻ നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുസല്ലിയ ഫീഹിന്ന ഔ അൻ നുഖ്ബിറ ഫീഹിന്ന മൗതാന ഹീന തത്ലുഉ ശംസു മാസിഖതൻ ഹത്താ തർതഫിഅ വഹീന യഖൂമു ഖായിമുൽ ദഹീറ വഹീന തളയഫു ശംസു ലിൽ ഗുറൂബ് ഹത്താ തഗ്രബ. ഇത് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, മൂന്ന് സമയങ്ങൾ ഞങ്ങൾ നമസ്കരിക്കുന്നതും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ജനാസ കബറടക്കുന്നതും പ്രവാചക തിരുമേനി വെറുക്കാറുണ്ടായിരുന്നു, നിരോധിച്ചിട്ടുണ്ട്. ഒന്ന്, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, ഹത്താ തർതഫിഅ, അതിന്റെ ഉദയം പൂർണ്ണമായി ഒന്ന് ഉദിച്ചു ഉയരുന്നത് വരെ. അപ്പൊ ഉദിച്ചിങ്ങനെ വരുന്ന ആ സമയത്ത് നിസ്കാരം പാടില്ല. വഹീന യഖൂമു ഖായിമുൽ ദഹീറ, ഉച്ചക്ക് സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന ആ സമയത്ത്, തെറ്റുന്നതിന്റെ മുമ്പ് ആ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത്, അതേപോലെ തന്നെ സൂര്യൻ അസ്തമനത്തോടടുക്കുന്ന ആ സമയവും പരിപൂർണമായും അസ്തമിക്കുന്നത് വരെയും നിസ്കാരം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് സമയങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സുബഹിക്ക് ശേഷം പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരത്തിന് ശേഷം ചില നിസ്കാരങ്ങൾ കണ്ടപ്പോ അതിനെ എതിർക്കാതെ മൗനാനുവാദം നൽകിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് കൃത്യമായി സുബഹിക്ക് മുമ്പ് റക്കായത്തുൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് റക്കായത്തുൽ ഫജ്രി ഖൈറു മിനദ്ദുനിയ വമാ ഫീഹാ എന്നാണ്. ദുനിയാവും അതിലുള്ളതും ഒഴുക്കെ അതിനേക്കാൾ ഉത്തമമാണ് ഫജറിന്റെ രണ്ട് റക്കായത്ത് സുന്നത്ത്. അപ്പൊ സുബഹിസ്കരിക്കണീന്റെ ഫർമസ്കരിക്കണീന്റെ മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റക്കായത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ ഉറങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് ഉദോക്കെ എടുത്ത് എത്തിയപ്പോഴേക്ക് അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഉടനെ ആ നിസ്കാരത്തിൽ മങ്കിയേറും. അതിന്റെ ശേഷം ഈ വിട്ടുപോയ രണ്ട് റക്കായത്ത് സുന്നത്ത് അവന് സുബഹി നിസ്കാരത്തിന്റെ ശേഷം വേണമെങ്കിൽ നിർവഹിക്കാവുന്നതാണ്. പ്രവാചകൻ അത് കണ്ടപ്പോൾ അതിനെ എതിർത്തിട്ടില്ല എന്ന് ഇമാം അബൂദാവൂദും തിർമിദിയും റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണുന്നു. ഖൈസ് ഇബ്നു അംർ എന്ന സഹാബി പറയുകയാണ്, ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീമത്തി സ്വലാ ഫസല്ലൈതു മഅഹു സുബ്ഹ് തുമ്മ അൻസറഫ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദനി യുസല്ലി ഫഖാല മഹ്ലൻ യാ ഖൈസ് അസ്സലാത്താനി മഅൻ قلت يا رسول الله اني لم اكن ركعت ركعتي الفجر قال فلا اذا അദ്ദേഹം പറയുന്നത് നബി പുറപ്പെട്ടു നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇഖാമത്ത് വിളിച്ചു, നിസ്കാരം അവിടെ നിർവഹിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ചെന്നു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. ഞാൻ നബിയോടൊപ്പം ജമാഅത്തിൽ പ്രവേശിച്ചു, നിസ്കാരത്തിൽ നിന്ന് നബി വിരമിച്ചു. നബി നിസ്കരിച്ചു നോക്കുമ്പോ ഞാൻ പിന്നെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പൊ നബി ചോദിച്ചു, മഹിലൻ യാ ഖൈസ്, അതെന്താ ഖൈസെ പോകാൻ വരട്ടെ നിന്നോട് ചോദിക്കാണ്ട്, ആ സലാത്താനി മാൻ രണ്ട് നിസ്കാരപ്പം എന്താ സുബൈക്ക് കഴിഞ്ഞ ശേഷം വേറെ കേക്കാത്ത എന്താ? അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നീ ലം അക്കുൻ റക്കഴത്തു റക്കാഴത്തയിൽ ഫജ്ർ, ഫജറിന്റെ രണ്ട് റക്കാഴത്ത് എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല, അതാണ് ഞാൻ നിർവഹിച്ചത്. കാല ഫലായി, ആ എങ്കിൽ കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വേറൊന്നിൽ മറ്റൊരു സഹാബിയുടെ സംഭവം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അപ്പൊ സക്കത്ത മൗനം പാലിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ശക്തിയായ ഒരു ഏർപ്പാടാണോ എന്നും അതല്ലെങ്കിൽ എന്നും ഇനിയിപ്പോ നമ്മൾക്ക് ആ ഏതായാലും ഇളവുണ്ടല്ലോ ആ രണ്ടറക്കായത്തിൽ നമുക്ക് ഉപയസ്കാരം കഴിഞ്ഞ ശേഷം വീട്ടാ എന്ന് വിചാരിച്ചിട്ട് പോണതല്ല, അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നൊരു പരിതസ്ഥിതിയിൽ നമുക്ക് സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നൊരുവരെ നിസ്കാരമില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് പോലും ഈ സുന്നത്ത് അതിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ ഈ സമയം ബാധകമല്ലാത്ത സ്ഥലമാണ് ഹറം എന്ന് പറഞ്ഞാൽ, തവാഫ് ചെയ്ത ഉടനെ ഹറമിൽ വെച്ച് നിസ്കരിക്കാനുള്ള സമയത്ത് അവിടെ ആരെയും ഏത് സമയത്തായിരുന്നാലും തടയരുത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ജുബൈർ ബിനു മുത്തഈം റളിയല്ലാഹു തആല അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, യാ ബനി അബ്ദ് മനാഫ് ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത് വസല്ല അയ്യത സാഅത്തിൻ ഷാഅ മിൻ ലൈലിൻ ഔ നഹാരി. അബൂദാവൂദ് തിർമിദി മുസ്ലിം നസാഇ ഇബ്നു മാജാ വരക്ക നിവേദനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദ് മനാഫിന്റെ കുടുംബമേ, ലാ തംനഉ അഹദൻ, നിങ്ങൾ ആരെയും തടയരുത്, ത്വാഫ ബിഹാദൽ ബൈത്തി, ഈ പരിശുദ്ധ കഅബാലയത്തെ ത്വാഫ് ചെയ്യുകയോ വസല്ല നിസ്കരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അയ്യത്ത സാഅത്തിൻ ഷാഅ മിൻ ലൈലിൻ ഔ നഹാരിൻ, രാത്രിയിൽ നിന്നും പകലിൽ നിന്നും ഏത് സമയമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ത്വാഫ് ചെയ്യട്ടെ, നിസ്കരിച്ചോട്ടെ, നിങ്ങൾ തടയാൻ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുമ്പോ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോ അവിടെ ഈ സമയങ്ങളെ സംബന്ധിച്ച് നബി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ത്വാഫിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും അതേപോലെയുള്ള കാര്യങ്ങളിലും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് എന്ന്. ഇനി തന്നെ ഇപ്പൊ നിസ്കാരം വൈകിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയമൊന്നും പ്രശ്നമല്ല, പറഞ്ഞ ഒരാൾക്ക് നിസ്കരിക്കാണ്ട് ഈ സമയത്താണ് അവന് സൗകര്യം കിട്ടിയതെങ്കിലോ അതിനൊന്നും ബാധകല്ല. സുന്നത്തായ നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് ചർച്ചയുള്ളത്. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ഒരു സമയത്തിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ളതാണ്. ഹദീസിൽ തഹയ്യത്ത് നിസ്കരിക്കണ്ടാണോ നിസ്കരിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അത്തരത്തിലുള്ള തഹയ്യത്ത് ഈ സമയങ്ങളിലും പള്ളിയിൽ കയറിയാൽ നമുക്ക് ഇരിക്കുന്നതിന് മുമ്പ് രണ്ടറക്കായത്ത് നിസ്കരിക്കണം എന്ന ഹദീസിലുണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടറക്കായത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഏത് സമയത്തും തഹയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലൊക്കെ ഈ സമയത്തുള്ള നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. രണ്ടിനും ഹദീസിന്റെ വ്യാഖ്യാനിച്ചോടത്ത് വന്നിട്ടുള്ള കുഴപ്പങ്ങളാണ്. ഏതാണ് ഒന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക രൂപത്തിലുള്ള തെളിവുകൾ അതിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമസ്കാരങ്ങളുടെ സമയങ്ങളും. പിന്നെ നമസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനഭിലഷണീയമായി കറാഹത്തായിട്ട് കൽപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഈ ചില സമയങ്ങളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ സമയങ്ങൾ അറിയിക്കാൻ ഇസ്ലാം ഏർപ്പാടാക്കിയിട്ടുള്ള കർമ്മമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ അദാൻ എന്നാണ് നമ്മളിതിനെ അറബിയിൽ പറയാം. അദാൻ ചിലർ അസാൻ എന്ന് പറയും. അതാ ഭാഷാ ഉച്ചാരണത്തിലുള്ള പ്രത്യേകത മാത്രമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അസാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, വിളംബരപ്പെടുത്തുക, അറിയിപ്പ് കൊടുക്കുക എന്നൊക്കെയാണ് ഭാഷയിൽ അദാൻ എന്ന പദത്തിലുള്ള ഒറ്റവാക്കർത്ഥം. വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വിളിയാണ്, ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ബാങ്കുലി, അള്ളാഹു അക്ബർ, പടച്ചതമ്പുരാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ വലിയവൻ എന്ന് തുടങ്ങി, അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അവസാനിപ്പിച്ച് അതിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റിയുള്ള തന്റെ വിശ്വാസവും വിജയത്തിലേക്കും നിസ്കാരത്തിലേക്കും വരാൻ വേണ്ടിയുള്ള വിളിയും ആഹ്വാനവുമൊക്കെ അടങ്ങിയിട്ടുള്ള അർത്ഥഗർഭമായ ഒരു പ്രഖ്യാപനവും വിളംബരവും അറിയിപ്പുമാണ് ബാങ്കുലിയിലൂടെ ബാങ്ക് വിളിക്കുന്ന മുസ്ലിമീങ്ങളെന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിന്റെ ഉത്ഭവം ഏത് കാലത്താണ്? ഹിജറ ഒന്നാം കൊല്ലം. ഹിജറ ഒന്നാം കൊല്ലം മദീനയിൽ വെച്ചാണ് ബാങ്കിനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കുന്നത്. ആദ്യകാലത്ത് നിസ്കാരത്തിന് സമയം ആയി അറിയിക്കാനൊരു മാർഗമല്ല. ഓരോരുത്തരും സഹാബാക്കളൊക്കെ കൂടിയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇന്ന സമയത്ത് വരണ്ട്, നമുക്ക് ഇന്ന സമയത്താണ് നിസ്കരിക്കാം എന്നിങ്ങനെയാണ് തീരുമാനിക്കലായത്. മൊത്തത്തിൽ അത് അറിയിക്കാനോ ഇന്ന സമയമാണെന്ന് വിളിച്ചു പറയാനോ അന്നൊരു സമ്പ്രദായം ഏർപ്പാടുണ്ടായിരുന്നില്ല. അതാണ് അൻ നാഫിഉ അന്ന ബിൻ ഉമർ കാന യഖൂൽ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, കാന അൽ മുസ്ലിമൂന യജ്തമിഉന ഫയതഹയ്യനൂന സ്സലാത്ത വലൈസ യുനാദി ബിഹാ അഹദുൻ ഫതകല്ലമു യൗമൻ ഫീ ദാലിക. അദ്ദേഹം പറയുകയാണ്, കാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളുടെ പതിവായിരുന്നു, അതായത് റസൂലുള്ളാഹിയുടെ കാലത്ത് നബിയും സ്വഹാബത്തും എന്താ ചെയ്തിരുന്നത്, യജ്തമിഉന, അവരുടെ സ്ഥലത്ത് ഒരുമിച്ചുകൂടും, എന്നിട്ട് ഫയതഹയ്യനൂന സ്സലാത്ത, നിസ്കാരത്തിന്റെ സന്ദർഭം സമയത്ത് അവർ പറഞ്ഞു കണക്കാക്കല, ഇന്ന സമയത്ത് അങ്ങനെ വരണ്ട് ഇത്ര സമയം നോക്കുക, അല്ലാതെ വേറെ സമയമായിട്ടുള്ളത് പറയാനുള്ള വരിന്ന് വിളിക്കാനുള്ളൊരു ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. വലൈസ യുനാദി ബിഹാ അഹദ്, ആരും വിളിച്ചു പറയുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫതകല്ലമു യൗമൻ ഫീ ദാലിക, ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച അവർക്കിടയിലുണ്ടായി. ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഇതൊന്ന് വിളിച്ചു പറയാനൊരു സൗകര്യം, ആ സമയമായി ഒന്ന് വിളിച്ചു പറയാൻ, എല്ലാവരും ഒന്ന് ശ്രദ്ധിപ്പിക്കാനും ഒന്ന് ഉണർത്താനും ഒരു സംവിധാനം നമ്മൾ കാണണം എന്നിങ്ങനെ റസൂലും സ്വഹാബത്തും ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. അന്നേരം ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഇത്തഹിദു നാഖൂസൻ ഇതല നാഖൂസിൻ നസാറ, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ മണിയടിക്കും പോലെ നമുക്ക് മണിയടിക്കാം എന്ന് പറഞ്ഞു, നമുക്കങ്ങനെ ഒരു മണിയടിക്കുന്ന ഏർപ്പാടുണ്ടാക്കാം. വക്കാല ഭാഗവും ചിലർ പറഞ്ഞു, അത് വേണ്ട, വൽ കർണൻ മിത്തിലെ കർണിൽ യഹൂദി, ജൂതന്മാരുടേതുപോലെ നമ്മൾക്കിങ്ങനെ ഒരു ഹോൺ വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വക്കാല ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടു, അല്ല അതൊന്നും ഇത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും ഏർപ്പാടൊന്നും നമ്മൾ എടുക്കാൻ പോണ്ട. അവലാ തബഅത്തൂന റജുലൻ യുനാദി ബിസ്സലാത്തി, നിസ്കാരത്തിന്റെ സമയമായി എന്ന് വിളിച്ചു പറയാൻ ഒരാളെ നമുക്കാണ് നിശ്ചയിച്ചാലോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അതായിരുന്നു. فقال رسول الله صلى الله عليه وسلم അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിലാൽ, ബിലാലെ ഖും ഫനാദി ബിസ്സലാം, എന്നിട്ട് നമസ്കാരത്തിന് സമയമായി എന്ന് വിളിച്ചു പറഞ്ഞേക്കും. അന്ന് ഈ ബാങ്കിന്റെ ലഫ്ദൊന്നും കിട്ടിയിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഫതഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും, ആദ്യകാലത്ത് ഇങ്ങനെ എന്താ ചെയ്തിരുന്നത്, ബിലാൽ അസ്സലാത്തു ജാമിഅ നിസ്കരിക്കാൻ വരികയേ എന്ന് ശരിക്കും വിളിക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇവരിതൊക്കെ ചർച്ച ചെയ്ത് ഒരു ദിവസം സ്വഹാബാക്കളിൽ ചിലർക്ക് സ്വപ്ന ദർശനമുണ്ടായി എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു തആല എന്ന് പറയാം, അങ്ങനെ ഈ നബിക്ക് ഇത്തിരി മണിയടിക്കുന്ന സ്വഭാവം സമ്പ്രദായം അതായിക്കൊള്ളാം എന്നൊരു ഇത്തിരി ഒരു തീരുമാനം, ഇങ്ങനെ വല്ലാത്തൊരു സംശയം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നബിക്കതിൽ വെറുപ്പുണ്ടായിരുന്നു അവർ നടപ്പാക്കുന്നതിനോട്. എന്താണ്, ക്രിസ്ത്യാനികളുടെ ഒരു സമ്പ്രദായമല്ലേ നമ്മൾ കടെടുക്കേണ്ടി വരുന്നത് എന്നൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ തീരുമാനത്താലാണല്ലോ അന്ന് പിരിഞ്ഞുപോയത്. ആ സമയത്ത് ഇങ്ങനെ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു തആല എന്ന് പറയാം, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ത്വാഫമിനല്ലയിൽ തായിഫും വാനനായും, ഞാൻ ഉറങ്ങുമ്പോ ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. റജുലുൻ, ഒരാൾ, അലൈഹി തൗബാനി അഖ്ദറാനി, രണ്ട് പച്ച പുതപ്പൊക്കെ പുതച്ചുകൊണ്ട് ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഫീ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നാഖൂസ്, ഒരു മണി. യഹ്മിലുഹു, ഖാല, അപ്പൊ ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ അബ്ദല്ലാ അതബീഉ നാഖൂസ്, ഇത് വിൽക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം കണ്ട സ്വപ്നം പറയണം, സ്വഹാബി കണ്ട സ്വപ്നം വിശദീകരിക്കുകയാണ്. ഞാൻ ഉറങ്ങുമ്പോ ഇങ്ങനെ ഈ മണിയടിക്കുന്ന ഈ സാധനം പിടിച്ചിട്ട് ഒരാൾ വരുന്നു, ഞാൻ ചോദിച്ചു ഇത് വിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ചോദിച്ചു, അമാതസ്നൗബി, നിനക്കിത് എന്തിനാ, നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഖാല, ഖുൽതു നദുഉ ബിഹി ഇലസ്സലാം, ഇത് മുഖേന ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കാനാണ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു, അഫല അതുല്ലുക്ക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അല്ല ഖൈറും മിന്ദാലിക്ക, ഇതിനേക്കാൾ ഉത്തമമായ വേറൊരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഫഖുൽതു ബല, ആ അതെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി ലാ ഇലാഹ ഇല്ലല്ലാ വരെ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു സ്വപ്നത്തിൽ. സുമ്മസ്തഹറ ഗൈറ ബഈദിൻ, പിന്നീട് അദ്ദേഹം ഒരിച്ചിരി അങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ആയതിനടുത്തത് ഇനി നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ ഇങ്ങനെയും പറഞ്ഞേക്ക്, ഇഖാമത്തും ചൊല്ലിക്കേൽപ്പിച്ചു കൊടുത്തു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതിങ്ങനെ പറഞ്ഞു, ഖദ്ഖാമത്തി സ്വലാത്തു ഖദ്ഖാമത്തി സ്വലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ഈ സ്വഹാബി പറയുകയാണ്, ഫലമ്മാ അസ്ബഹതു, നേരം പുലർന്നപ്പോൾ, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ സന്നിധിയിലെത്തി, ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം നബിയോട് വിശദീകരിച്ചു, ഫഖാല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദിഹി റുഇയാ ഹഖ്ഖുൻ ഇൻഷാഅല്ലാ, നീ കണ്ട സ്വപ്നം സത്യസന്ധമായ സ്വപ്നമാകുന്നു. എന്നിട്ട് ഈ സ്വഹാബിയോട് പറഞ്ഞു, ഫഖും മാ ബിലാലിൻ, നീ ബിലാലിന്റെ അടുത്ത് പോയിട്ട് ഫൽത്തി അലൈഹി മാ റഅയ്ത, നീ കണ്ട ഈ വാക്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും, ഫല്യുഅദ്ദിൻ ബിഹി, അദ്ദേഹം വാങ്ങി കൊടുക്കട്ടെ, ഫഇന്നഹു അന്താ സൗത്തം മിൻക, താങ്കളെക്കാൾ നല്ല കർണമധുരമായ രൂപത്തിൽ വമ്പിച്ച നല്ല ശബ്ദത്തിൽ വാങ്ങി വിളിക്കാൻ കഴിയുക ബിലാലിനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കാര്യം നീ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഈ സ്വപ്നം കണ്ട സഹാബി പറയുന്നു, ഫഖുംതുമാ ബിലാൽ, അങ്ങനെ ഞാൻ ബിലാലിനോടൊപ്പം, ഫജഅൽതു ഉൽഖീഹി അലൈഹി, ഞാൻ അദ്ദേഹത്തിന് ഈ ലഫ്ളുകൾ പഠിപ്പിച്ചു കൊടുത്തു, വയുഅദ്ദിനു ബിഹി, അദ്ദേഹം അതുകൊണ്ട് ബാങ്കുവിളി മുഴക്കി. ആദ്യമായി ഈ ബാങ്കുവിളി ഫസമിയ ബിദാലിക ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ഈ പദങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ, ഹുവ ഫീ ബൈതിഹി, വീട്ടിലിരിക്കുകയാണ് അദ്ദേഹം, ഫഖറജ യജുറിദാഹു, പെട്ടെന്ന് ധൃതിയിൽ നബിയുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഖദ് റഅയ്തു മിസ്ലല്ലദീ റാ, ഇദ്ദേഹം ഇന്നലെ കണ്ടതുപോലെ ഈ ലഫ്ള് തന്നെ ഒരു സ്വപ്നത്തിൽ ഞാനും കണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല ഇത് കേട്ടപ്പോൾ, ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ ആ സ്വപ്നത്തിലൂടെ കിട്ടിയ ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞപ്പോ നബി അത് സത്യമാണെന്ന് അംഗീകരിച്ചു കൊടുത്തതോടുകൂടി ആ ബാങ്കിന്റെ ലഫ്ളുകൾ മുസ്ലിം ലോകത്ത് ബാങ്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാ പിന്നെ എല്ലാ കാലത്തും സ്വപ്നം കണ്ടത് ഇങ്ങനെ ബാങ്കിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും നബി അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പദങ്ങളിൽ കൂട്ടാനും കുറക്കാനും ആർക്കും അവകാശമില്ല. ഷിയാ വിഭാഗം ഈ ബാങ്കുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന വലിയ അലിയൻ വലിയുള്ളാ എന്ന് പറയുകയും, ഹയ്യാല സ്വലാഹ് ഹയ്യാല ഫലാഹ് എന്ന് കഴിഞ്ഞാൽ ഹയ്യാല ഹൈറുൽ അമൽ എന്ന് വിളിച്ചു പറയുകയും ഷീ ബാങ്കുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തത്വത്തിനപ്പുറം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, തള്ളണം അത്. അങ്ങനെ ഒരു ബാങ്ക് ഇസ്ലാമികമായ ബാങ്കല്ല. എന്തേ പറയുന്നത്, കാര്യമല്ലേ? അലി അല്ലാഹുവിന്റെ വലിയല്ലേ, 100% സത്യമാണ്, പക്ഷേ പറഞ്ഞൊരു അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആലാ പടച്ചതമ്പുരാന്റെ വലിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമല്ല, അതുകൊണ്ടല്ല അതിനെ എതിർക്കുന്നത്. ഹയ്യാല ഖൈറുൽ അമൽ, ഖൈറുൽ അമലായ ഏറ്റവും നല്ല കർമ്മമായ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ പദപ്രയോഗത്തോടല്ല നമുക്ക് എതിർത്ത്. നല്ല കാര്യം തന്നെയാണ് നിസ്കാരം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പദങ്ങൾക്കപ്പുറം വേറൊന്ന് കൂട്ടിച്ചേർക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് ആ ബാങ്ക് ഇസ്ലാമികമായി പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്ന്, ബാങ്ക് ശുദ്ധിയോടെയായിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാ ബാങ്കിന് ഉളു നിർബന്ധമുണ്ടോ? ഇല്ല. ഉളു ഇല്ലാതെ ഒരാൾ ബാങ്ക് കൊടുത്താൽ ഒരു വിരോധമല്ല. ഉളു ഇല്ലാതെ കൊടുക്കുന്നത് കറാഹത്താണ്, ഒരു സുന്നത്താണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഉളു ഉണ്ടായിരിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. വേറൊന്ന്, തിബിലക്ക് നേരെയായിരിക്കണം. തിബിലാക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ബാങ്ക് വിളിക്കേണ്ടത്. ഇനി ഒരാൾ തിബിലക്ക് നേരെ അല്ലാതെ വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു കൊടുത്തു പോയെങ്കിലോ ബാങ്ക് ശരിയാവും. നിർബന്ധമല്ല, തിബിലക്ക് നേരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബാങ്ക് ശരിയാവില്ല എന്നില്ല, ബാങ്ക് ശരിയാകും, പക്ഷേ ഒരു ചെയ്യരുതാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്നേ ഉള്ളൂ, കറാഹത്താണ്. പിന്നെ ബാങ്ക് വിളിക്കുന്ന വ്യക്തി കഴുത്തും തലയും ഹയ്യാല സ്വലയും ഹയ്യാലൽ ഫലയും പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചെയ്യാറുണ്ടായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത് കാണുകയാണ്. അപ്പൊ അസ്ദന ബിലാൽ ജഅൽതു അതതബ്ബഉ ഫാഹു ഹാഹുന വഹാഹുന യമീനൻ വശിമാലൻ ഹയ്യാല സ്വല ഹയ്യാലൽ ഫല വലം യസ്തദിർ, ശരീരൊട്ടാകെ തിരിയേണ്ടതില്ല, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ ഹയ്യാലൽ സലാ എന്ന് പറഞ്ഞപ്പോൾ വലത്തോട്ടും ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇടത്തോട്ടും തന്റെ പിരടിയും മുഖവും തിരിച്ചതായി ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശരീരമൊട്ടാകെ തന്നെ അങ്ങനെ തിരിഞ്ഞു ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല. മുഖം കഴുത്ത് മാത്രം ഇങ്ങനെ തിരിക്കലാണ്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വിരലുകൾ എന്റെ ചെവിക്കുള്ളിൽ വെച്ചു. അതങ്ങനെ വിരലിങ്ങനെ വെക്കലും സുന്നത്താണ് എന്ന് ആലി പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, വസ്തഹബ്ബ അഹ്ൽ ഉലമായി പണ്ഡിതന്മാർ, അതേപോലെ തന്നെ മുസ്ലിം ലോകത്ത് ഈ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഉലമാക്കൾ ബാങ്ക് വിളിക്കുന്ന അവസരങ്ങളിൽ ഈ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ വിരൽ ചെവിയിൽ വെക്കുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഒന്നും ചെയ്യാതെ കൈ തൂക്കിയിട്ട് നിന്നാണ് ബാങ്ക് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞില്ല, എന്നാലും ബാങ്ക് തന്നെ ആവും. പക്ഷേ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബാങ്ക് കേൾക്കുന്ന ആളുകൾ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സമിഅ്തുമുൻ നിദാ ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ. ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായി നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാം വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്നതിൽ പ്രത്യേകം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രത്യേകം തന്നെ ചൊല്ലാൻ ഇമാം മുസ്ലിമും അബൂ ദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് സുബഹിക്ക് വിളിക്കാറുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ചില ആളുകൾ സദഖത്ത ഓ ബരിർത്ത എന്ന് പറയാറുണ്ട്. സ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ സദഖത്ത ഓ ബരിർത്ത എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്. ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തൽഖീസ് എന്ന കിതാബിൽ ഒന്നാം വാള്യം 200 മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ സദഖത്ത ഓ ബരിർത്ത എന്നുള്ള ആ ജവാബ് മറുപടി പറയുന്നതിന് ലാ അസ്ല ലഹാ, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ചെല്ലുന്നതിന് തെളിവില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ചില പൊള്ളയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. എന്താണത്? അവർ പറയുന്നൊരു ഹദീസ് ഇങ്ങനെയാണ്, ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്ന് പറയുന്നത് കേൾക്കുകയും ആ സമയത്ത് മർഹബ മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് പറയുകയും സുമ്മ യുഖബ്ബിരു ഇബ്ഹാമൈഹി അവന്റെ രണ്ട് തള്ളവിരലുകളിൽ ചുംബിക്കുകയും എന്നിട്ട് വയജ്അലുഹുമാലാ ഐനൈഹി രണ്ട് കണ്ണുകളിൽ ഇങ്ങനെ തുടക്കുകയും ചെയ്താൽ അവനൊരിക്കലും ജീവിതത്തിലൊരിക്കലും അന്ധതയോ ചെങ്കണ്ണോ ബാധിക്കുകയില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും പണ്ഡിതന്മാർ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് മർഹബൻ ബി ഖുർറത്തി ഐനി വ ബി ഹബീബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അങ്ങനെ കയ്യിൽ ഊതിയിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ തടവുന്നത് കാണാൻ സാധിക്കും. ഇതിന് അടിസ്ഥാനമില്ല, അനാചാരമാകുന്നു. പുണ്യകർമ്മമായി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബാങ്ക് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും, ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ മർഹബ മർഹബൻ ബിദിക്രില്ലാ മർഹബൻ ബിൽ ഖായിലീന അദില മർഹബൻ ബിസ്സലാത്തി അഹ്ലം വസഹ്ല എന്നൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ മർഹബ മർഹബ എന്നൊക്കെ തള്ളാരും ഇങ്ങനെ പറയാറില്ല. ചില ആൾക്കാരിങ്ങനെ കാലിന്റെ തുടമ അങ്ങനെ കൊട്ടിയിട്ട് മർഹബ മർഹബ എന്ന് പറയും ബാങ്ക് കേൾക്കുമ്പോൾ. ഇതൊന്നും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മറുപടികളല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയാ, അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഈ മർഹബ മർഹബ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും ലിസാനിൽ മീസാൻ എന്ന കിതാബിൽ ആറാം വാള്യം 199-200 പേജുകളിൽ പറയുന്നത് ലാ അസ്ലലഹു, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. പിന്നെ വേറെ ഇതിൽ ഒരു അനാചാരമാണ്, ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ബാങ്ക് കൊടുത്ത ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ബാങ്ക് കൊടുത്ത ഉടനെ ബാങ്ക് വിളിച്ച വ്യക്തി ഉച്ചത്തിൽ സലാത്ത് ചൊല്ലുന്നത് ബിദഅത്താണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഹദീസിൽ, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിത്ലമാ യഖൂലു സുമ്മ സല്ലു അലയ്യ. ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയണം. സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് ആരോടാ? ബാങ്ക് വിളിക്കുന്നവനോടല്ല, അത് കേൾക്കുന്നവനോടാണ്. ബാങ്ക് വിളിക്കുന്നവനത് ബാധകാണെങ്കിൽ അവനും ഓരോന്നും ഒപ്പം പറയണമെന്ന് വരില്ലേ? അതില്ല. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മുടെ നാട്ടിൽ മൈക്ക് ഓഫാക്കാതെ അതിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് ഇങ്ങനെ ഉറക്ക സലാത്തിലാണ് ഏർപ്പാട്. ഇത് പാടില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൂടെ തന്നെ ഉടനെ ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ കാര്യത്തിൽ ഇത് വൈലുള്ളതാന്നുള്ള രൂപത്തിലാണ് ആൾക്കാർ ഇത് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സലാത്തിൽ നിന്ന് ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ ഉച്ചത്തിൽ പറയേണ്ട, മനസ്സിൽ വേണമെങ്കിൽ പറയാം, പതുക്കെ സലാത്തിയല്ല ഉറക്ക തന്നത് പറയാം, അത് വിദഗ്ധാണ് എന്ന് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ, അദ്ദുറുൽ മുഖ്താർ, മിർഖാത്തുൽ മഫാതിഹ്, ഇബ്നു ഹജറുൽ ഹൈതമി, ഷാഫി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഫതാവയിൽ അങ്ങനെയുള്ള ധാരാളം കൃതികളിൽ ഇങ്ങനെ ഈ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ സലാത്തും സലാമും തിരുന്ന ഏർപ്പാട് എതിർക്കപ്പെടേണ്ടതാണെന്നും അത് പുത്തൻ ആചാരമാകുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇഖാമത്ത് കേൾക്കുമ്പോ ഇതിങ്ങനെ പറയേണ്ടതുണ്ടോ? അതൊരു സംശയ. ഇഖാമത്തിന് മറുപടി പറയണോ? ഇഖാമത്ത് കേൾക്കുമ്പോൾ മറുപടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒന്നും പറയാല്ല. എന്നാൽ ചില ആൾക്കാർ ഖദ്ഖാമത്തി സ്വലാത്ത് ഖദ്ഖാമത്തി സ്വലാ എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയാറുണ്ട്. അതിനും അടിസ്ഥാനമില്ല. അഖാമഹല്ലാഹു അദാമഹ എന്ന് മറുപടി പറയുന്നതിന് ഹദീസുകളിൽ അടിസ്ഥാനമില്ല. അപ്പൊ അതും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഇതാണ് കൈമ്പൾക്ക് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റഹ്മുക റഹ്മുക അല്ലാഹ് ഇവിടെ ഓരോരുത്തർ പള്ളികളിൽ പല രൂപത്തിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. ഇമാമിനോടത് അങ്ങനെ ആക്കലും ഇപ്പം മറ്റതും ഇതങ്ങനെ പറയലും മറ്റത് പറയലും ഓരോ പദത്തിനും അങ്ങോട്ട് ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്ന സമ്പ്രദായം. ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നിയത് നല്ലതാണെന്ന് വിചാരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന പ്രാർത്ഥനകളിലും മറുപടി പറയുന്നതിലും ഇത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇഖാമത്ത് കഴിഞ്ഞാൽ മുപ്പത്താ ദുആയുണ്ടോ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. എന്നിട്ട് എന്തു പറയണം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഇത് ചൊല്ലിയാൽ തന്നെ അവൻ എന്റെ ശഫാഅത്ത് കിട്ടുന്ന വദ്ദറജത റഫിയ എന്ന് സഹിയായ ഹദീസുകളിലില്ല. അതേപോലെ തന്നെ ഉപാസുഹു മക്കാമൻ മഹമൂദൻ അല്ലദീ വഅത്ത വറുസുഖനാ ശഫാഅത്തുഹു യൗമൽ ഖിയാമ, അതും സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. ഇത്ര തന്നെ ചൊല്ലിയാൽ റസൂൽ പറഞ്ഞു, ഹല്ലത്തു ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലപ്പുറം നമ്മളൊന്നും കൂട്ടരുത്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിട്ടാ തുടങ്ങുക. അതിനും തെളിവില്ല. എന്തേ എന്താ ഒരു സ്വലാത്താണ് ഇതില്ല കുഴപ്പം, നമ്മൾ ചിന്തിക്കേണ്ട സ്വലാത്ത് നല്ല തന്നെ, സ്വലാത്തിന് ഇവിടെ ആരും ഇതില്ല. പക്ഷെ ആസ്ഥാനത്തൊന്നും പ്രയോഗിക്കരുത്. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്കിൽ അഷദു അന്ന അലിയൻ വലിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 100% അംഗീകരിക്കുന്ന സത്യമാണ്. ആ പറഞ്ഞത് 100% നേരാ, പക്ഷെ പറയേണ്ടാത്തോടത്ത് പറഞ്ഞു. അത് ഹയ്യ അലാ ഖൈറിലമൽ, നിസ്കാരം നല്ല കർമ്മമാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നു, അതും പറയേണ്ടാത്തോടത്ത് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഈ സലാത്തിലുണ്ട് ഈ കാര്യം. സലാത്ത് അല്ലാത്ത സമയത്ത് എപ്പോ ചൊല്ലിയാലും കൂലിയുണ്ട്. പക്ഷെ നബി പഠിപ്പിച്ചു തരാത്തൊരു സ്ഥലത്തൊരു പ്രത്യേക ആചാരമായിട്ടൊരു സലാത്ത് ചൊല്ലുമ്പോ അതിന് ഇസ്ലാമിൽ പ്രത്യേകം തെളിവ് വേണം. അതാണ് നമ്മൾ പറയുന്നത്. സലാത്ത് എല്ലായിടത്തും ചെല്ലാൻ പറ്റില്ല. റുക്കുവിൽ കാണാൻ പോയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നാ ചൊല്ലിക്കൂടെ? സലാത്ത് കുഴപ്പമുണ്ടോ? എന്താ എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല? നബി റുക്കുവിൽ അത് പഠിപ്പിച്ചിട്ടില്ല. സലാത്ത് നല്ലതല്ലാത്തത് കൊണ്ടല്ല, അത് അസ്ഥാനത്തായി പോയി. ഇതേപോലെ തന്നെ ഇതൊക്കെ ഇത്ര വിശദീകരിക്കുന്നത് എന്തിനാ? ഒരു ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് മുക്രികാക്ക അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിന് ചൊല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ മൗലൈമാരെ കടന്ന് ഹാലിളകുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദാക്കേണ്ടി വരുന്നത്. അപ്പൊ പ്രവാചക തിരുമേനിയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അങ്ങനെ തന്നെ ചെയ്താലാണ് നബിയെ സമ്പൂർണ്ണമായിട്ടുള്ള ഇത്തിബാഇന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും നിസ്കാര സമയങ്ങളെ സംബന്ധിച്ചും പാടില്ലാത്ത സമയങ്ങളെ പറ്റിയും നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന് കാണിച്ചു തന്ന ശരിയായ ലൈനിലൂടെ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ സംഭവിച്ചു പോകുന്ന അപാകതകളും തെറ്റുകുറ്റങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അല്ലാഹുമ്മ അജ്റനാ വഅജ്ർ വാലിദീനാ മിനന്നാർ. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.